ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിൽ നാളെ 7 ജില്ലകളിൽ വോട്ടെടുപ്പ്. ഈ ജില്ലകളിൽ ഇന്ന് നിശബ്ദ പ്രചാരണം. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുക മാത്രമല്ല ആഘോഷിക്കുകയും ചെയ്യുന്ന രാഷ്ട്രമായിരിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ലോക്സഭയിൽ ശീതകാല സമ്മേളനത്തിൻ്റെ 8 ദിവസമായ ഇന്നും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണങ്ങൾ സംബന്ധിച്ച ചർച്ച തുടരും. അമൃത് ഭാരതി പദ്ധതി പ്രകാരം രാജ്യത്ത് 160 റെയിൽവേ സ്റ്റേഷനുകളുടെ നിർമ്മാണം പൂർത്തിയായതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം നാളെ ന്യൂ ചണ്ഡീഗഡിലെ മുലൻപൂരിൽ. വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ നാളെ 7 ജില്ലകളിൽ വോട്ടെടുപ്പ്. ഈ ജില്ലകളിൽ ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ്. ഇന്നലെ ഒന്നാം ഘട്ടത്തിൽ തിരുവനന്തപുരം എറണാകുളം വരെ 7 ജില്ലകളിൽ 70.91% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. രണ്ടാം ഘട്ടത്തിലെ വോട്ടെടുപ്പിന് പോളിംഗ് സാമഗ്രികളുടെ വിതരണം പുരോഗമിക്കുകയാണ്. വോട്ടിംഗ് യന്ത്രവും അനുബന്ധ സാമഗ്രികളും ഏറ്റുവാങ്ങി ഉച്ചകഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ബൂത്തുകളിലെത്തും. ഈ ഘട്ടത്തിൽ 1,53,37,176 വോട്ടർമാരും 38,994 സ്ഥാനാർത്ഥികളും ഉണ്ട്. 64 തദ്ദേശ സ്ഥാപനങ്ങളിലെ വോട്ടെടുപ്പിന് 18,274 ബൂത്തുകളാണ് ഒരുക്കിയിരിക്കുന്നത്. 470 ഗ്രാമപഞ്ചായത്തുകൾ, 77 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 7 ജില്ലാ പഞ്ചായത്ത്, 47 മുനിസിപ്പാലിറ്റി, 3 കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ 12,391 വാർഡുകളിലാണ് ജനവിധി. 7 ജില്ലകളിലായി 255 പോളിംഗ് സ്റ്റേഷനുകളെ പ്രശ്നബാധിത ബൂത്തുകളായി കണ്ടെത്തിയിട്ടുണ്ട്. കണ്ണൂരിൽ 1,025, മലപ്പുറത്ത് 295, വയനാട്ടിൽ 189, പാലക്കാട് 180, കോഴിക്കോട്ട് 166, കാസർകോട് 119, തൃശൂരിൽ 81 ബൂത്തുകൾ ഇവയിൽ ഉൾപ്പെടുന്നു. പോളിംഗ് സ്റ്റേഷനുകളായും വിതരണ സ്വീകരണ കേന്ദ്രങ്ങളായും നിശ്ചയിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം കേന്ദ്രങ്ങൾക്ക് ഇന്നും വോട്ടെടുപ്പ് ദിവസമായ നാളെയും അവധിയായിരിക്കും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും അവധി നൽകിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാർക്ക് സ്ഥാപനങ്ങളിൽ നിന്ന് നൽകുന്ന ഓഫീസ് ഐഡന്റിറ്റി കാർഡും തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർകോട് ജില്ലയിലെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും പ്രഥമ ശുശ്രൂഷ സൌകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകി. കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രാഥമിക ശുശ്രൂഷ ഏർപ്പെടുത്തുന്നതിനോടൊപ്പം ഭിന്നശേഷിക്കാർക്കായി റാപ്പ് സൌകര്യവും ലൈറ്റ് തുടങ്ങിയ അസൌകര്യങ്ങൾ നിലനിൽക്കുന്നിടത്ത് പോളിംഗ് ബൂത്ത് പരിസരത്തടക്കം അധിക ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അഗ്നിരക്ഷാ ശമന സേനയുടെയും പോലീസ് സേനയുടെയും സേവനങ്ങളും ലഭ്യമാക്കും. 6 ശേഷം വോട്ട് ചെയ്യുന്നതിന് നിലവിൽ എത്തിച്ചേരുന്നവർക്ക് മാത്രമായിരിക്കും അവസരം. വോട്ട് രേഖപ്പെടുത്തുന്ന വോട്ടർമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച 8 തിരിച്ചറിയൽ രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കണം. വോട്ടിംഗ് സുഗമമാക്കുന്നതിനും വ്യാജ വോട്ടുകൾ തടയുന്നതിനും വേണ്ടിയാണ് കമ്മീഷൻ ഈ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ജില്ലയിലാകെ 119 പ്രശ്നബാധിത ബൂത്തുകളാണ് നിർണയിച്ചിട്ടുള്ളത്. 1,370 പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിലാകെ സജ്ജീകരിച്ചിട്ടുള്ളത്. മത്സരരംഗത്തുള്ള 2,855 സ്ഥാനാർത്ഥികളിൽ 1,382 പുരുഷന്മാരും 1,473 സ്ത്രീകളുമാണ്.
വ്യാജരേഖ സമർപ്പിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തെന്ന പരാതിയിൽ മലപ്പുറം പുളിക്കൽ പഞ്ചായത്തിലെ CPI സ്ഥാനാർത്ഥി ഉൾപ്പെടെ 3 പേർക്കെതിരെ കൊണ്ടോട്ടി പോലീസ് കേസെടുത്തു. പേരു ചേർത്തയാളുടെ പിതാവ്, പുളിക്കൽ പഞ്ചായത്തിലെ വാർഡ് 16 മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്നിവർക്കെതിരെയാണ് കേസ്. പുളിക്കൽ പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി. നാളത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിൽ 6,724 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. അന്തിമ വോട്ടർ പട്ടിക പ്രകാരം 24,33,390 വോട്ടർമാരാണ് ജില്ലയിൽ. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
ജില്ലയിലെ 20 കേന്ദ്രങ്ങളിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പുരോഗമിക്കുകയാണ്. പഞ്ചായത്തുകളിലേക്ക് 13 കേന്ദ്രങ്ങളിൽ നിന്നും നഗരസഭകളിലേക്ക് 7 കേന്ദ്രങ്ങളിൽ നിന്നുമാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നത്. ആകെ 3,054 പോളിംഗ് ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പോളിംഗ് സ്റ്റേഷനുകൾ ഭിന്നശേഷി സൌഹൃദമാണെന്നും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. 284 ബൂത്തുകളാണ് പ്രശ്നബാധിത ബൂത്തുകളായി കണ്ടെത്തിയിരിക്കുന്നത്. 180 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ജില്ലയിൽ ഭാഷാ ന്യൂനപക്ഷങ്ങൾ അധികമായുള്ള അതിർത്തി പ്രദേശങ്ങളിൽ ബാലറ്റ് പേപ്പർ, ബാലറ്റ് ലേബൽ എന്നിവയിൽ സ്ഥാനാർത്ഥികളുടെ പേര് തമിഴിലും നൽകിയിട്ടുണ്ട്.
തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് യന്ത്രത്തിൽ നോട്ടയില്ലെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കും വോട്ട് ചെയ്യാൻ താൽപര്യമില്ലെങ്കിൽ യന്ത്രത്തിലെ എൻഡ് ബട്ടൺ അമർത്തി മടങ്ങാൻ കഴിയുമെന്ന് ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നു. വിവിപാറ്റ് സംവിധാനവും യന്ത്രത്തിന് ഉണ്ടാവില്ല. ഗ്രാമ ബ്ലോക്ക് ജില്ലാ തലങ്ങളിൽ ഇഷ്ടപ്പെട്ട ഒന്നോ രണ്ടോ തലത്തിൽ മാത്രം വോട്ട് ചെയ്ത ശേഷം എൻഡ് ബട്ടൺ ഉപയോഗിക്കാനും അവസരം ലഭിക്കും. ഇന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം. 1948 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനം അംഗീകരിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണ് എല്ലാ വർഷവും December 10 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുക മാത്രമല്ല ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രമായിരിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച മനുഷ്യാവകാശ ദിനാഘോഷം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് അധ്യക്ഷനായി. ലോക്സഭയിൽ ശീതകാല സമ്മേളനത്തിന്റെ 8-ാം ദിവസമായ ഇന്നും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണങ്ങൾ സംബന്ധിച്ച ചർച്ച തുടരും. ചർച്ചയ്ക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വൈകിട്ട് മറുപടി നൽകും. ഇന്നലെ കോൺഗ്രസിലെ മനീഷ് തിവാരിയാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. രാജ്യസഭയിൽ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികം സംബന്ധിച്ച ചർച്ചയും ഇന്ന് സമാപിക്കും. കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ചർച്ചകൾക്ക് മറുപടി നൽകും. നരേന്ദ്രമോദി ഗവൺമെന്റിന് കീഴിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും കൂടുതൽ സുതാര്യമാവുകയാണെന്ന് കേന്ദ്രമന്ത്രി മനോഹർലാൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും SIR നെയും കുറിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ലോക്സഭയിലെ പരാമർശത്തെ വിമർശിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ മുഖ്യ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും തീരുമാനിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പാനൽ ഇന്ന് ന്യൂഡൽഹിയിൽ യോഗം ചേരും. പ്രധാനമന്ത്രിക്ക് പുറമെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രധാനമന്ത്രി നിയോഗിക്കുന്ന കേന്ദ്രമന്ത്രി എന്നിവരാണ് പാനൽ അംഗങ്ങൾ. രാഷ്ട്രതന്ത്രജ്ഞനും സ്വാതന്ത്ര്യസമര സേനാനിയുമായ സി രാജഗോപാലാചാര്യയുടെ ജന്മദിനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. അസാധാരണ ജ്ഞാനവും ചിന്തയിലെ വ്യക്തതയും ജനാധിപത്യ മൂല്യങ്ങളും അചഞ്ചല പ്രതിബദ്ധതയും കൊണ്ട് ഇന്ത്യയുടെ പൊതുജീവിതത്തെ രൂപപ്പെടുത്തിയ ദീർഘദർശിയാണ് രാജഗോപാലാചാര്യെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അമൃത് ഭാരത് പദ്ധതി പ്രകാരം രാജ്യത്ത് 160 റെയിൽവേ സ്റ്റേഷനുകളുടെ നിർമ്മാണം പൂർത്തിയായതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ പറഞ്ഞു. പദ്ധതി പ്രകാരം 1300-ലധികം സ്റ്റേഷനുകൾ വികസനത്തിന് കണ്ടെത്തിയിട്ടുണ്ടെന്നും മന്ത്രി ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ സ്ഥിരം VC മാരെ നിയമിക്കുന്നതിന് ബന്ധപ്പെട്ട മന്ത്രിമാർ ലോക്ഭവനിൽ രാവിലെ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. ഗവൺമെന്റും ഗവർണറും ചേർന്ന് വ്യാഴാഴ്ചയ്ക്കകം VC നിയമനത്തിൽ തീരുമാനമെടുക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ക്കെതിരെ ബംഗളൂരുവിലെ യുവതി നൽകിയ പീഡന പരാതിയിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി അല്പസമയത്തിനകം. തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കുന്നു. ഈ മാസം 26-നാണ് അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തി ദീപാരാധന. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി.എസ്. ശ്രീധർ.
ഇന്ന് രാവിലെ 11 വരെയുള്ള കണക്കുപ്രകാരം 40,224 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. ഇതിൽ 4,027 പേർ സ്പോട്ട് ബുക്കിംഗിലൂടെ ദർശനം നടത്തി. ഇന്നലെ 97,297 പേർ ദർശനം നടത്തിയിട്ടുണ്ട്. ആന്ധ്ര, തെലുങ്കാന, കർണാടക, തമിഴ്നാട് തുടങ്ങി ഇതര സംസ്ഥാനങ്ങളിലെ ഭക്തരുടെ ഒഴുക്കാണ് സന്നിധാനത്ത് കൂടുതലായും അനുഭവപ്പെടുന്നത്. ഇന്നലെ 18-ാം പടി കയറാനുള്ള തിരക്ക് മരക്കൂട്ടം വരെ നീണ്ടിരുന്നു. ഈ മാസം 26-ന് മണ്ഡലകാലത്തെ പ്രധാന ചടങ്ങായ തങ്കയങ്കി ചാർത്തി ദീപാരാധന നടക്കും. കാനനപാതയിലൂടെ എത്തുന്ന തീർത്ഥാടകർ പാണ്ഡിത്താവളത്തിന് സമീപമായുള്ള ഉരക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നു കഴിവതും ഒഴിവാക്കണമെന്ന് വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം നാളെ ന്യൂ ചണ്ഡീഗഡിലെ മുലൻപൂരിൽ നടത്തും. വൈകിട്ട് 7-നാണ് മത്സരം. കട്ടക്കിലെ ആദ്യ മത്സരത്തിൽ ഇന്നലെ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ 101 റൺസിന് പരാജയപ്പെടുത്തിയിരുന്നു. ശബരിമല സ്വർണക്കൊള്ളയിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുപ്പ് മാറ്റി. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അസൌകര്യത്തെ തുടർന്നാണിത്. മൊഴി മറ്റൊരു ദിവസം രേഖപ്പെടുത്തുമെന്ന് SIT അറിയിച്ചു. ശബരിമലയിലെ സ്വർണപ്പാളികൾ രാജ്യാന്തര പുരാവസ്തു വിൽപ്പന സംഘത്തിന് കൈമാറിയിട്ടുണ്ടെന്ന് കാണിച്ച് രമേശ് ചെന്നിത്തല നേരത്തെ അന്വേഷണ സംഘത്തിന് കത്ത് നൽകിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2-ാം ഘട്ടത്തിൽ നാളെ 7 ജില്ലകളിൽ വോട്ടെടുപ്പ്. ഈ ജില്ലകളിൽ ഇന്ന് നിശബ്ദ പ്രചാരണം. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുക മാത്രമല്ല ആഘോഷിക്കുകയും ചെയ്യുന്ന രാഷ്ട്രമായിരിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ലോക്സഭയിൽ ശീതകാല സമ്മേളനത്തിന്റെ 8-ാം ദിവസമായ ഇന്നും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണങ്ങൾ സംബന്ധിച്ച ചർച്ച തുടരും. അമൃത് ഭാരത് പദ്ധതി പ്രകാരം രാജ്യത്ത് 160 റെയിൽവേ സ്റ്റേഷനുകളുടെ നിർമ്മാണം പൂർത്തിയായതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം നാളെ ന്യൂ ചണ്ഡീഗഡിലെ മുലൻപൂരിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.